رمضان 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 أهلا رمضان.
السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين أما بعد إلا ما نبرك شكركم تلاوة مجالس رمضان دي نالامة إبسود لك هردهم نرنجا سوغدم الحمد لله مجالس رمضان نالامة إبسود لتن لكم بو വളരെയധികം സന്തോഷം തോന്നുന്നത് പ്രേക്ഷക സമൂഹം ഇതിനെ ഏറ്റെടുക്കുകയും വളരെ പോസിറ്റീവായി ഇതിനോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് പരിശുദ്ധമായ റമദാൻ. അതുകൊണ്ട് തന്നെ നമ്മളിൽ പലരും കാര്യമായി ഖുർആൻ ഓതാൻ വേണ്ടി സമയം കളയുന്ന അല്ലെങ്കിൽ സമയം എടുക്കുന്ന ഒരു മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാ തങ്ങൾ വളരെ വിശ്രുതനായ ഹദീസ് പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ പക്കൽ ഹദീസ് പഠിക്കാൻ വേണ്ടി ഒരുപാട് പേര് വരാറുണ്ട്. ഹദീസിൻ്റെ അധ്യാപനമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതവൃത്തി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പക്ഷേ മഹാനവർകൾ റമദാൻ മാസമായി കഴിഞ്ഞാൽ ഹദീസിൻ്റെ അധ്യാപനത്തിൽ നിന്നും മറ്റ് വ്യവഹാരങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി ഖുർആൻ ഓതാൻ വേണ്ടി മാത്രമായി തനിച്ചിരിക്കാറുണ്ട് എന്ന് വായിച്ചിട്ടുണ്ട്. പരിശുദ്ധമായ റമദാനിൽ ഖുർആൻ പാരായണത്തിന് ഇത്രമേൽ വലിയ സ്ഥാനം കൽപ്പിക്കുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഖുർആൻ ഒരു ഹർഫ് ഓതി കഴിഞ്ഞാൽ തന്നെ അതിന് 10 ഹസനത്ത് ലഭിക്കുമെന്ന പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകമായൊരു പ്രോത്സാഹനം. അത് റമദാനിൽ അതിൻ്റെ മേനി കൂടുതൽ വർദ്ധിക്കുന്നതാണ്. അതായത് പരിശുദ്ധമായ റമദാനിൽ നോമ്പുകാരൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഇരട്ടി പ്രതിഫലം നൽകപ്പെടുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വഅമലുഹു മുദാഅഫ്, അവൻ്റെ പ്രവർത്തനം പ്രവൃത്തികൾക്കൊക്കെ ഇരട്ടി പ്രതിഫലം നൽകപ്പെടുമെന്ന്. അത് ഖുർആൻ പാരായണമാകുമ്പോൾ അഗണ്യം പ്രതിഫലം നൽകപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ പരലോകത്ത് വലിയ ഉന്നതമായ ദർജ ഇതുകൊണ്ട് നേടിയെടുക്കാൻ തീർച്ചയായും മുഅ്മിനീങ്ങൾക്ക് കഴിയും എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പല ആളുകളും ഖുർആൻ പാരായണത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അൽഹംദുലില്ലാ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ അവസരങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ഇതിൽ തന്നെ ഖുർആൻ പാരായണം തജ്വീദിൻ്റെ നിയമങ്ങൾക്ക് അനുസൃതമായി ചെയ്യാനുള്ള പരിശീലനം നേടാൻ കഴിയുന്നു എന്നതും വളരെ വലുതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി സൂറത്തുൽ ഫാത്തിഹയും അതുപോലെ സൂറത്തുൻ നാസും നമ്മൾ ഓതിക്കേൾക്കുകയും അത് വിശദമായി ചർച്ചക്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ ഇന്നത്തെ ദിവസം സൂറത്തുൽ ഫലഖ് നമുക്ക് ഓതിക്കേൾക്കുകയും അതിൽ ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങൾ ചർച്ചക്കെടുക്കുകയും ചെയ്യാം. കഴിയുന്നവരൊക്കെ ഈ ഭാഗങ്ങൾ ഓതിക്കേൾക്കുമ്പോൾ കയ്യിൽ മുസ്ഹഫ് കരുതുകയും മുസ്ഹഫിൽ നോക്കി അതിൻ്റെ പ്രതിഫലം കൂടി നേടാൻ ഒരുങ്ങുകയും ചെയ്യണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട് ഒരാൾക്ക് നേടിയെടുക്കാവുന്ന പ്രതിഫലങ്ങളുടെ പ്രധാനപ്പെട്ട 3 തലങ്ങളുണ്ട്. ഒന്ന്, ഖുർആൻ പാരായണം ചെയ്യൽ, അത് പ്രതിഫലം കാംക്ഷിക്കപ്പെടുന്നതാണ്. അതുപോലെ മുസ്ഹഫിലേക്ക് നോക്കുന്നതും പ്രതിഫലമുള്ളതാണ്. അതിനോടൊപ്പം ഖുർആൻ ഓതി കേൾക്കുന്നതും പ്രതിഫലം കിട്ടുന്നതാണ്. അപ്പോൾ 3 തരത്തിൽ ഖുർആനുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂലി ലഭിക്കാനുണ്ട്. ഇവിടെ ഓൺലൈനായി നമ്മുടെ ഈ പരിപാടിയിൽ ഇത് കേൾക്കുന്നവർക്ക് കേൾക്കുന്നതിൻ്റെ കൂലിയും അതോടൊപ്പം മുസ്ഹഫിലേക്ക് നോക്കുന്നതിൻ്റെ കൂലിയും കൂടി ലഭിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മോടൊപ്പം ബഹുമാനപ്പെട്ട സയ്യിദ് ജലാൽ വാഫി തങ്ങളുണ്ട്. സൂറത്തുൽ ഫലഖ് തങ്ങളവറുകൾ ഓതുന്നത് ഒന്ന് കേൾക്കാം.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل أعوذ برب الفلق النفاثات في العقد ومن شر حاسد إذا حسد صدق الله العظيم.
الحمد لله ما شاء الله تبارك الله الله بركته ചെയ്യട്ടെ. തങ്ങളുടെ പാരായണം എന്തുകൊണ്ടും വളരെ മനോഹരമാണ്. നമ്മുടെ ഈ പരിപാടിയുടെ ഏറ്റവും വലിയ ആകർഷണീയമായ ഒന്ന് തങ്ങളുടെ പാരായണം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖൈറ് പ്രദാനം ചെയ്യട്ടെ എന്ന് ഈ പരിശുദ്ധമായ റമദാനിൻ്റെ പകലിൽ ദുആ ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ വീടുകളിൽ കുട്ടികൾ നന്നായി പാട്ടുപാടാൻ കഴിയുന്നവരുണ്ടാകാം. അങ്ങനെയുള്ള കുട്ടികളെ ഖുർആൻ പാരായണത്തിന് പ്രത്യേകം പ്രോത്സാഹനം നൽകുകയും അവരുടെ ശബ്ദ സൗരഭ്യം അല്ലെങ്കിൽ ശബ്ദ സൗന്ദര്യം ഖുർആൻ പാരായണത്തിന് ഉതകുന്ന രീതിയിൽ മാറ്റിക്കൊണ്ടുവരിക എന്നതുകൂടി രക്ഷിതാക്കളെ ശ്രദ്ധിക്കണമെന്ന് ഇതിൻ്റെ ഭാഗമായി ഓർമ്മപ്പെടുത്തുന്നു. അൽഹംദുലില്ലാ, പിന്നെ നമ്മുടെ ഈ സൂറത്ത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും സൂറത്തുൽ ഫലഖ് ആയതുകൊണ്ട് സൂറത്തുൽ ഫലഖിൽ ഒന്നാമത്തെ ആയത്തിൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് അവസാനം വന്നിട്ടുള്ള അക്ഷരം ഖാഫ്. ഖാഫിൻ്റെ പ്രത്യേകത അത് കലക്കലത്തിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ് എന്നതാണ് അല്ലേ. കലക്കലത്തിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. അതായത് അറബി അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ അക്ഷരങ്ങളെ ഹറക്കത്തില്ലാത്ത അവസ്ഥയിൽ ഉച്ചരിക്കുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള സ്വഭാവങ്ങൾ ചില അക്ഷരങ്ങൾക്ക് കാണാൻ കഴിയും. സുക്കൂൺ ചെയ്ത അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ പ്രത്യേകമായ ഒരു ജാഗ്രതയും കരുതലും അറബി അക്ഷരങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കണം. അതായത് എല്ലാ അക്ഷരങ്ങളും ഒരേപോലെയല്ല മഖ്റജിൽ നിലകൊള്ളുന്നത്. ഖൽഖലത്തിൻ്റെ അക്ഷരങ്ങൾ എന്ന് പരിചയപ്പെടുത്തപ്പെട്ട ചുരുക്കം ചില അക്ഷരങ്ങളുണ്ട്. ഈ അക്ഷരങ്ങളുടെ സ്വഭാവം, ആ അക്ഷരങ്ങളൊക്കെ മഖ്റജിൽ നല്ല ബലത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടും ആ അക്ഷരങ്ങൾ അതോ ആ ഉച്ചരിക്കുന്നതിനോടൊപ്പം കാറ്റ് പുറത്തേക്ക് വരാത്ത അവസ്ഥയും നിലകൊള്ളുന്നു എന്നതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകമായൊരു സ്വഭാവം ഉച്ചാരണത്തിൽ കാണണം. അതായത് മഖ്റജിൽ നിന്ന് അകന്നതിൻ്റെ ശേഷവും ആ ശബ്ദം ഹറക്കത്തിൽ എന്ന പോലെ ചലിക്കുന്ന ഒരവസ്ഥ കാണാൻ കഴിയും. ഉദാഹരണം, ഖാഫ് എന്ന അക്ഷരത്തിൻ്റെ മഖ്റജ് പറയുന്നത് നാവിൻ്റെ മുരട് മേലെ അണ്ണാക്കിൽ തട്ടിച്ചുകൊണ്ടാണ്. ആ തട്ടൽ നടന്ന ഉടനെ തന്നെ ആ മഖ്റജിൽ നിന്ന് നാവ് അകലുകയും പിന്നീട് ശബ്ദം ചലിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഈ അക്ഷരത്തിലുണ്ട്. ഖാഫിൻ്റെ ഒരു ഉദാഹരണം അങ്ങനെ. അപ്പോൾ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, അത് ഫലഖ് എന്ന് മാത്രം പറഞ്ഞു നിർത്തിയാൽ ആ ഉച്ചാരണം ശരിയല്ല എന്ന് വേണം പറയാൻ അല്ലേ. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്നതാണ് അതിൻ്റെ ശരിയായ ഉച്ചാരണം. രണ്ടാമത്തെ ആയത്തിലേക്ക് വരുമ്പോഴും ആ അവസ്ഥ വരുന്നുണ്ട്. രണ്ടാമത്തെ ആയത്ത് ഒന്നോതാം.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ ശർരി മാ ഖലഖ്.
രണ്ടാമത്തെ ആയത്തിലും കാണുന്നത് അതേ അക്ഷരം തന്നെയാണ്, ഖാഫാണ്. അപ്പോൾ ഒന്നാമത്തെ ആയത്തിൻ്റെ അവസാനത്തിലുള്ള അതേ അവസ്ഥ രണ്ടാമത്തെ ആയത്തിൻ്റെ അവസാനത്തിലും കാണണം. ആ രണ്ടായത്തുകൾ കൂടി ഒന്ന് ഒരുമിച്ച് ഓതാം.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്.
പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറയാണ്, ഇവിടെ കൽക്കലത്ത് വേണം എന്ന് നമ്മൾ പറഞ്ഞു. കൽക്കലത്ത് ഇല്ലാതിരുന്നാൽ എങ്ങനെയായിരിക്കും? അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്താൻ അങ്ങനെ വരാൻ പാടില്ല. ശരിയായ വിധം ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ അതിൻ്റെ ശരിയല്ലാത്ത വിധം കൂടി കേൾപ്പിക്കേണ്ടതായി വരും. അപ്പോൾ അതുകൊണ്ട് കൽക്കലത്ത് ഇല്ലാത്ത വിധം ബോധിയാൽ എങ്ങനെയായിരിക്കും എന്ന് ഒന്ന് കേൾപ്പിച്ചാൽ നന്നായി. അതെ, ഖാഫിൻ്റെ മഖ്റജിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഖൽഖലത്ത് എന്നൊരവസ്ഥ, അതായത് ശബ്ദം ചലിക്കുക എന്നൊരവസ്ഥ അവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഓതിയത് തെറ്റാണ് അല്ലെ. ഇതല്ല ഓതേണ്ടത്, മറിച്ച് ഓതേണ്ടത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, അത് ഫലഖ് എന്ന് മാത്രം ആവരുത്, ഫലഖ് എന്ന് വരണം. ഇത് ഈ ഖാഫ് എന്ന അക്ഷരത്തിൻ്റെ മാത്രം പ്രത്യേകതയായിട്ട് പറഞ്ഞതല്ല അല്ലേ? അങ്ങനെ വരുന്ന അക്ഷരങ്ങൾ വേറെയുണ്ട്, അഞ്ചക്ഷരങ്ങളാണ് അങ്ങനെ വന്നിട്ടുള്ളത്. അതായത് ആ അഞ്ചക്ഷരങ്ങളെയും ചേർത്തുകൊണ്ട് ഒരു ടേം പറയുന്നുണ്ട് തജ്വീദിൽ. എന്താണ്
അത് ചേർത്ത് പറയുമ്പോൾ? ഖുതുബു ജദ്.
ഖുതുബു ജദ്, അതെ, ഖുതുബു ജദ് എന്ന പേരിലാണ് ആ അഞ്ചക്ഷരങ്ങളെ ഒരുമിച്ച് പറയുക അല്ലേ? ഖാഫ്, ത്വാ, ബ, ജീം, ദാൽ, ഈ അഞ്ചക്ഷരങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് ഈ ചലനസ്വരം ഉണ്ടാവുക എന്നത്. അതായത് മഖ്റജിൽ നിന്ന് ഹഗന്നതിൻ്റെ ശേഷവും ആ ശബ്ദത്തിന് പിന്നെയും ഹറക്കത്തിൽ എന്ന പോലെ ചലനമുണ്ടാവുന്നു എന്നതാണ് ഈ അക്ഷരങ്ങളുടെ പ്രത്യേകത. പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ബ എന്ന അക്ഷരം അതിൻ്റെ മഖ്റജ് രണ്ട് ചുണ്ടുകളിൽ നിന്നാണ്. ഈ അക്ഷരത്തെ ഫത്ഹിലോ കസ്റിലോ ദമ്മിലോ ഉച്ചരിക്കുകയാണെങ്കിൽ, അതായത് ഹറക്കത്തിൽ ഉച്ചരിക്കുകയാണെങ്കിൽ, ബാഇൻ്റെ മഹ്റജിൽ ഈ രണ്ട് ചുണ്ടുകൾ തമ്മിൽ ചേർന്ന് അകന്നതിൻ്റെ ശേഷവും ശബ്ദം ചലിക്കുന്നുണ്ട് ബ. അത് മഹ്റജിൽ നിന്ന് ഈ ചുണ്ടുകൾ അകലാത്ത അവസ്ഥയിൽ ഒരിക്കലും ഈ അക്ഷരത്തെ ഒരു ഹറക്കത്തിലും പറയാൻ കഴിയില്ല. ചുണ്ട് പൂട്ടിയ അവസ്ഥയിൽ വായ തുറക്കാതെ അത് ഫതഹിലോ ദമ്മിലോ അതേപോലെ കസറിലോ ഒന്നും ഉച്ചരിക്കാൻ കഴിയില്ല. ആ ചുണ്ടുകൾ അകലനം, എന്നാലേ ഈ ശബ്ദം പുറത്തേക്ക് ചലിക്കുന്നുള്ളൂ. ഇത് സുക്കൂനിലും വരണം എന്നതാണ് കലക്കലത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ കലക്കലത്തിൻ്റെ അക്ഷരങ്ങളല്ലാത്ത മറ്റേതെങ്കിലും അക്ഷരങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് സുക്കൂൻ ചെയ്ത് പറയുമ്പോൾ ഇങ്ങനെ ശബ്ദം ചലിക്കുന്ന അവസ്ഥ ഈ മഹ്റജിൽ നിന്ന് അകന്നാലും ഉണ്ടാവണം എന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം, മീമിന് സുക്കൂൻ വരുമ്പോൾ, അതായത് ബാഇൻ്റെ മഹ്റജ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് രണ്ട് ചുണ്ടാണ്, ഇതേ രണ്ട് ചുണ്ടിൽ നിന്നാണ് മീമും വരുന്നത്. മീമ് വരുമ്പോൾ അതിൻ്റെ ഉച്ചാരണം സുക്കൂനിൽ വരുമ്പോൾ അം, അപ്പോൾ ചുണ്ട് ചേർന്ന് തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത്, അപ്പോൾ അതിനെ കൽക്കലത്തില്ല എന്ന് മനസ്സിലായി. അം, അത് അമ് എന്ന് പറയുമ്പോൾ ചുണ്ടുകൾ അകന്നു എന്നിട്ടാണ് ശബ്ദം ചലിക്കുന്നത്, അപ്പോൾ അത് കൽക്കലത്തായി. ഇതാണ് ഈ വ്യത്യാസം.
സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അതിൽ കൽക്കലത്ത് അറിയാതെ വന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമുണ്ട്.
എവിടെ?
ഇഹ്ദിന എന്ന
മാഷാല്ലാ, അതെ അതെ, അത് കലക്കലത്ത് ആവശ്യമില്ലാത്ത ഒരു ഭാഗം കലക്കലത്ത് കൊടുത്ത് ഓതാറുണ്ട് ചിലരൊക്കെ. ഒന്ന് കേൾപ്പിക്കാം,
പല ആളുകളും
50 മുതൽ എടുത്ത് തുടങ്ങി ഓതിക്കൂളി, അപ്പൊ ആ പ്രശ്നം നമുക്ക് മനസ്സിലാക്കാൻ
പറ്റും.
എന്നാണ് ശരിക്കും ഓതേണ്ടത്.
ശരിയായ ഖിറാഅത്ത് അങ്ങനെയാണ്, പക്ഷേ അത്
തെറ്റായിട്ട് ഓതുന്നത് ഇഹ്ദിന എന്ന് ഓതാറുണ്ട്.
ഹഇന കൽക്കലത്ത് കൊടുക്കുന്ന അവസ്ഥ
ഇഹ്ദിന സിറാത എന്ന് പല ആളുകളും ഓതാറുണ്ട്. അത്
തെറ്റാണ്,
സ്വാഭാവികമായി വരുന്ന ഒരു തെറ്റാണ്,
ഒരു തെറ്റാണ്.
സാധാരണഗതിയിൽ വരുന്ന
ഈ അക്ഷരങ്ങളുടെ ഉച്ചാരണം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാതെ പോകുന്ന ആളുകളിൽ നിന്ന് സ്വാഭാവികമായും സംഭവിച്ചേക്കാവുന്ന ഒരു തെറ്റ്. അങ്ങനെ ഓതുന്ന ആളുകളുണ്ട്, അത് തെറ്റാണെന്ന് ഈ ഒരു നിയമം കൊണ്ട് നമുക്ക് പറയാൻ കഴിയും. അത് ഇഹ്ദിന എന്നാണ് വരേണ്ടതുള്ളൂ അല്ലേ? മാഷാല്ലാ, തങ്ങൾ ഇടപെട്ടത് നന്നായി. ഇപ്പോൾ ഈ എണ്ണി പറഞ്ഞ അഞ്ചക്ഷരങ്ങൾ ഖാഫ്, ത്വാ, ബ, ജീം, ദാൽ, അഞ്ചക്ഷരങ്ങൾ, ഈ അഞ്ചക്ഷരങ്ങളിൽ മാത്രമാണ് ഇങ്ങനൊരു സ്വഭാവം വരേണ്ടതുള്ളൂ എന്നാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഇനി ഇപ്പോൾ സൂറത്തുൽ ഫലഖിലെ തന്നെ അടുത്ത മൂന്നാമത്തെ ആയത്തിലേക്ക് വന്നാൽ
ബാ ആണ്
അവസാനം വരെ, അതും കൽക്കലത്തിൻ്റെ അക്ഷരം തന്നെയാണ്. ഒന്നോദാം.
വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ,
അത് കൽക്കലത്തോടെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഓതിയിട്ടുള്ളത്. കൽക്കലത്തില്ലാതെയാവുമ്പോൾ അതിൻ്റെ അവസ്ഥ
വഖബ് എന്നാവും.
വഖബ്, അത് വഖബ് എന്ന് വരുന്നത് വഖബ് എന്ന് വരണം. ഇതാണ് ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തങ്ങൾ പാരായണം ചെയ്തത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. അപ്പോൾ ഈ അവസാനങ്ങളിലൊക്കെ ഈ ഒരു ചലനം ആ ശബ്ദത്തിനുണ്ടാകണം എന്നതാണ് അല്ലേ. ആ സൂറത്ത് മുഴുവനായും ഒന്ന് ഒന്നുകൂടി ഓതിക്കളിപ്പിക്കാം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ അഫാസിയെ അനുകരിച്ച് ഓതിയിരുന്നു, ഇന്നിപ്പോൾ മറ്റാരെങ്കിലും അനുകരിച്ച് ഓതിയാലോ?
അഹമ്മദ് അൽ അജമി എന്നവരുടെ
അഹമ്മദ് അജമി. ആ മാഷാ അല്ലാ.
بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد صدق الله العظيم.
ما شاء الله വളരെ മനോഹരായി. അഹമ്മദ് അൽ അജമി വളരെ പ്രസിദ്ധനായ ഒരു കാര്യമാണ്. അദ്ദേഹത്തെ അനുകരിച്ച് ഓതുന്നവരുടെ ഖിറാത്ത് കേട്ടിട്ടില്ല ഞാൻ. വളരെ അപൂർവം ചില ആളുകൾ മാത്രമേ അനുകരിക്കാറുള്ളൂ തോന്നുന്നുണ്ട്.
ഈ കുറച്ച് പിച്ചൊക്കെ കൂടിയിട്ടുള്ള ഒരു
നല്ല ബേസിൽ നിന്നുകൊണ്ട് ഓതൻ്റെ ഒരു ശൈലിയാണ് അദ്ദേഹത്തിൻ്റെത് അല്ലേ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം കൂടുതൽ പേരും അനുകരിച്ച് കേൾക്കാറില്ല. നന്നായിട്ടുണ്ട്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ സൂറത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ സൂറത്തിലെ ഓരോ ആയത്തുകളും അവസാനിക്കുന്നത് ഇതുപോലെ കൽക്കലത്തിൻ്റെ അക്ഷരങ്ങളിലാണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും ആയത്തിൽ വരുന്നത് അവസാനത്തെ അക്ഷരം ഖാഫാണ്, കൽക്കലത്തിൻ്റെ അക്ഷരമാണ്. മൂന്നാമത്തെ ആയത്തിൽ ബ ആണ്, അതും കൽക്കലത്തിൻ്റെ അക്ഷരമാണ്. പിന്നെ അത് കഴിഞ്ഞ് ദാലാണ് വരുന്നത്. ദാലും ലാസ്റ്റുള്ള ആയത്തുകളിലൊക്കെ ദാലാണ് വരുന്നത്. വമിൻ ശദ്രിൻ നഫാസാതി ഫിൽ ഉഖദ് ഒമിൻ ശദ്രി ഹാസിദിൻ ഇദാ ഹസദ്, ഇതിലൊക്കെ ദാൽ തന്നെയാണ്. അപ്പോൾ ദാലും കലക്കലത്തിൻ്റെ അക്ഷരമാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ സൂറത്ത് ഓതുമ്പോൾ ഓരോ ആയത്തും അവസാനത്തിൽ വഖഫ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കലക്കലത്ത് അനിവാര്യമായും വരേണ്ടതുണ്ട്. അത്രയേ ഉള്ളൂ. ഒരു കാര്യം, ഇത് നമ്മൾ തഹ്ഖീഖിൻ്റെ ഒരു പാരായണം സാവധാനത്തിലുള്ള ഓത്താണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ശ്വാസത്തിലൊക്കെ ഓതുന്ന സാഹചര്യം ഉണ്ടാവും. പ്രത്യേകിച്ച് മരണ വീടുകളിലോ മറ്റേതെങ്കിലും ദുആ സദസ്സുകളിലോ ഒക്കെ ഫാത്തിഹ വിളിച്ച് ഫാത്തിഹയും അതിൻ്റെ ശേഷം ഇഖ്ലാസ് മഅ്ഊദതൈനി ഓതുമ്പോൾ ഒരു പക്ഷേ ഒറ്റ ശ്വാസത്തിലൊക്കെ ഓതുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ വഖഫ് ചെയ്യുന്ന സാഹചര്യം ഇല്ലാതിരിക്കുകയും എന്നാൽ വസലല്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഓത്തിലുണ്ടാവാറുണ്ട് അല്ലേ.
അതെ.
അത് പിന്നെ ഒറ്റ ശ്വാസത്തിൽ ഓതുമ്പോൾ വസല് ചെയ്താണ് ഓതേണ്ടത്, അതൊന്ന് കേൾപ്പിക്കാലോ എങ്ങനെയാണ് അതിൻ്റെ ശരിയായ രൂപം എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിലൊക്കെ പിന്നെ തറാവീ നിസ്കാരത്തിന് ഓതാറുള്ളത് ഈ സൂറത്തുകളാണ്. അത് മാത്രമല്ല, ഇപ്പോൾ പ്രത്യേകിച്ച് പിന്നെ വളരെ പരിമിതപ്പെട്ട സമയം കൊണ്ട് നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ച് പെട്ടെന്ന് ആളുകളെ പിരിച്ചുവിടണം എന്നൊക്കെയുള്ള നിയമങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ വളരെ വേഗത്തിൽ ഓതാൻ ഒരു പക്ഷെ വസല് ചെയ്ത് ഓതുന്ന രീതിയായിരിക്കും നന്നായിരിക്കുക. അപ്പോൾ ആ വിധവും ഒന്ന് മനസ്സിലാക്കാൻ വസല് ചെയ്തൊന്ന് ഓതാം.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം قل أعوذ برب الفلق من شر ما خلق من شر ما خلق ومن شر غاسق إذا وقب ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر النفاثات في العقد ومن شر حاسد اذا حسد.
ما شاء الله. ഇവിടെ ഒരുപക്ഷേ ഒരു തെറ്റിദ്ധാരണക്ക് വകള്ളത് ഞാൻ തന്നെ ഒന്ന് അങ്ങോട്ട് പറയാം. അതായത് ഓരോ ആയത്തും മറ്റൊരു ആയത്തിലേക്ക് ചേർത്ത് ഓതിട്ട് അവിടെ വഖഫ് ചെയ്യുന്നു, പിന്നെ ആയത്ത് അടുത്ത ആയത്തിലേക്ക് വസല് ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി വീണ്ടും ആയത്ത് എടുത്ത് ഓതുകയും ചെയ്യുന്നു. ഇത് ഒറ്റ ശ്വാസത്തിൽ ഓതാൻ കഴിയാത്തതിൻ്റെ പ്രയാസം കൊണ്ടാണോ എങ്ങനെ?
قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد.
ما شاء الله. ഒറ്റ ശ്വാസത്തിലാണ് ഈ സൂറത്ത് മുഴുവനായും ഓതി തീർത്തത്. ഒരുപക്ഷേ നമ്മൾ ആരും ഇത്ര ഭംഗിയായി ഒറ്റ ശ്വാസത്തിൽ ഓതുന്നവരായിക്കൊള്ളണം എന്നില്ല. ഇതിനേക്കാളും വേഗത്തിൽ ഓതുന്നവരാണ് പല സാധാരണക്കാരും. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദി വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ. ഈ വിധം, അതായത് ഇവിടെ മനസ്സിലാക്കി തരുന്നത് ആയത്തുകളുടെ അവസാനത്തിൽ വഖഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ശ്വാസം വിടുന്നു എന്നതാണ് അല്ലേ. ശ്വാസം വിടുന്നതിന് വേണ്ടി ഓത്ത് നിർത്തലാണ് വഖഫ് എന്ന് പറയുന്നത്. അപ്പോൾ ആയത്തുകളുടെ അവസാനത്തിൽ നമ്മൾ ശ്വാസം വിടുന്നില്ലെങ്കിൽ പിന്നെ അത് വസലായിരിക്കണം. വസല് എന്ന് പറയുന്ന രൂപം നമ്മൾ ഫാത്തിഹയിൽ തന്നെ പറഞ്ഞിരുന്നു. അതായത് ആയത്തിൻ്റെ അവസാനത്തിലുള്ള അക്ഷരത്തിന് സുക്കൂനാവാതെ പകരം അതിന് ഉള്ള ഹരക്കത്തേതോ ആ ഹരക്കത്തുകളോടെ തന്നെ അടുത്ത ആയത്തിലേക്ക് കടക്കുക എന്നതാണ്. അപ്പോൾ ആ വിധം ഓതാനോടുള്ള ഒരു പരിശീലനം നന്നായിരിക്കും എന്നതുകൊണ്ട് ആ ഭാഗം പറഞ്ഞു എന്ന് മാത്രം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ് എന്ന് ഓതുമ്പോൾ ഓരോ ആയത്തിൻ്റെയും അവസാനത്തിലുള്ള ഹർക്കത്തുകൾ അതുപോലെ തന്നെ ഖിറാഅത്തിലും കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഖിറാഅത്ത് പ്രകാരം ഓതേണ്ടത്. അങ്ങനെ പറയാവൂ അല്ലേ. മറ്റ് ചില ഒറ്റപ്പെട്ട ചില ഖിറാഅത്തുകളിൽ പിന്നെ ആയത്തുകളുടെ അവസാനത്തിൽ വഖഫ് പോലെ സുക്കൂൻ ചെയ്തും ഓതുന്ന അവസ്ഥകളുണ്ട്. നമ്മുടെ ഖിറാഅത്ത്, അതായത് മഹാനായ ഇമാം ആസിം തങ്ങളിൽ നിന്ന് ഹഫ്സ് റളിയല്ലാഹുവിൻ്റെ റിവായത്ത് ചെയ്തത് പ്രകാരമുള്ള നിയമങ്ങളാണ് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നുള്ളൂ. മാഷാ അപ്പോൾ സൂറത്തുൽ ഫലഖിൻ്റെ ശരിയായ ഖിറാഅത്തിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു. അതായത് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞത് ഖൽഖലത്തായിരുന്നു. ഈ സൂറത്ത് ഇറങ്ങുന്നതിനൊരു പശ്ചാത്തലം ഉണ്ടല്ലോ. അതായത് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ബാധിച്ച ഒരു സന്ദർഭം ഉണ്ടായിരുന്നു അല്ലെ. ചരിത്രത്തിൽ പിന്നെ കാണാൻ കഴിയും. ബുഖാരി പോലെയുള്ള ഹദീസുകളിലൊക്കെ വളരെ സ്പഷ്ടമായി പറഞ്ഞിട്ടുള്ളതാണ്. എന്തു തന്നെയായിരുന്നാലും സിഹർ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഹക്കാണ്. അത് പൈശാചികമായ ദുർവൃത്തി ചെയ്യുന്ന ആളുകളിൽ നിന്ന് വരുന്നത് ഒരിക്കലും പിന്നെ സംഭവിച്ചു കൂടാൻ പാടില്ലാത്ത ഹറാമാണ് സിഹർ എന്ന് പറയുന്നത്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ശത്രുക്കളിൽപ്പെട്ട ആരോ ഒരാൾ സിഹർ ചെയ്തു. അപ്പോൾ ഇത് കാരണമായി നബി തങ്ങൾ രോഗം ബാധിച്ച് കിടപ്പിലായൊക്കെ സാഹചര്യം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മലക്കുകൾ തമ്മിൽ ചർച്ച ചെയ്യുന്ന ഒന്ന് കേൾക്കാൻ ഇടവരികയാണ്. രണ്ട് മലക്കുകൾ വരുന്നു, അവർ തമ്മിൽ ചർച്ച ചെയ്യുന്നു. പിന്നെ ഈ സൂറത്ത് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ സൂറത്തും അതേപോലെ സൂറത്തുന്നാസും ഇത് രണ്ടും ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലം വന്നിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും നമ്മുടെയൊക്കെ വീടുകളിൽ കുട്ടികളിൽ എന്തെങ്കിലും തരത്തിലുള്ള പൈശാചിക ബാധ ഒക്കെ ആയിട്ട് കുട്ടികൾ കരയുന്ന സാഹചര്യമോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ സൂറത്തുകൾ കൊണ്ടൊക്കെ നല്ല ഫലം ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് എന്ന പേരിലാണ് ഈ രണ്ട് സൂറത്തുകൾ, അതായത് അള്ളാഹുവിൻ്റെ കാവൽ തേടുന്ന രണ്ട് സൂറത്തുകളാണ്. ഒരു അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിൻ്റെ ഫലഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രഭാതം എന്നുള്ളതാണ്. പ്രഭാതത്തിൻ്റെ റബ്ബ്, പ്രഭാതത്തിൻ്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിൻ്റെ മാത്രം റബ്ബല്ല, എല്ലാത്തിൻ്റെയും റബ്ബാണ്. പക്ഷെ അതങ്ങനെ പരിചയപ്പെടുത്തി. അപ്പോൾ അങ്ങനെയുള്ള റബ്ബിനെ കൊണ്ട് ഞാൻ കാവലിനെ തേടുന്നു എന്നാണ്. അഴുതു എന്ന് പറഞ്ഞാൽ കാവൽ തേടുന്നു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാമത്തെ സൂറത്ത് സൂറത്തുന്നാസിലും അത് തന്നെയാണ്, ഖുൽ അഴുതു ബിറബ്ബിന്നാസ്. അപ്പോൾ ഏത് തരത്തിലുള്ള പൈശാചിക ബാധകളിൽ നിന്നും മറ്റ് പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ അള്ളാഹുവിനോട് കാവൽ തേടുന്ന ഒരു സൂറത്തുകൾ കൂടിയാണ്
ഈ
രണ്ട് സൂറത്തുകൾ. അതുകൊണ്ടാണ് മുഅവ്വിദത്തൈനി എന്ന പേര് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് പറയുന്നു. ഏതായിരുന്നാലും ഈ രണ്ട് സൂറത്തുകളുടെ പാരായണം വളരെ സ്പഷ്ടമായി നമ്മൾ ചർച്ചക്കെടുത്തു. ഇൻഷാല്ലാ നമ്മുടെ ഈ പിന്നെ പരിപാടിയുടെ പ്രേക്ഷകർ പലരും ദുആ ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. തങ്ങൾ ദുആ ചെയ്താൽ നന്നായിരിക്കും. ചുരുങ്ങിയ വാക്കുകളിൽ, അതായത് പല കുട്ടികളും SSLC പരീക്ഷയ്ക്ക് വിജയം കാണാനും പൊതുപരീക്ഷയിൽ വിജയം കാണാനും അതുപോലെ പലിശക്ക് ലോൺ എടുക്കാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വഴി തെളിയാനും ഒക്കെ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അതേപോലെ രോഗബാധിതരായ ആളുകൾക്ക് ദുആ ചെയ്യാൻ, അതേപോലെ പിന്നെ കടം കൊണ്ട് വലഞ്ഞവർ വീട് നിർമ്മാണം പൂർത്തിയാകാൻ പല ഉദ്ദേശങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യുന്നവരുണ്ട്. പലരും അങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് ദുആ ചെയ്ത് നമുക്ക് ഇത് അവസാനിപ്പിക്കുകയും ചെയ്യാം.
കുറേ ആളുകളുടെ കമൻറ്റുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന ദുആകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെറുതായിട്ട് നമുക്ക് അള്ളാഹുവിനോട് തേടാം.
അതെ,
പല ആളുകളും പരീക്ഷ എഴുതുന്ന ആളുകളുണ്ട്. SLC പരീക്ഷയൊക്കെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, ഡേറ്റൊക്കെ മാറ്റി, കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ വരെ ആയി മാറിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഉന്നത വിജയം
ആമീൻ
അള്ളാഹുവിൻ്റെ മഹല്ലായ ഫളൽ കൊണ്ട് പ്രദാനം ചെയ്യുമാറാവട്ടെ.
ആമീൻ ആമീൻ.
അതുപോലെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, അതുപോലെ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ ആളുകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗികളുടെ രോഗം ഷഫിയാക്കി കൊടുക്കട്ടെ.
ആമീൻ.
മരിച്ചുപോയ ആളുകൾ, നമ്മളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ.
ആമീൻ.
അതുപോലെ ജീവിതമാർഗം ഹലാലാവാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ അവർ, അതൊരു വലിയ കാര്യമാണ്. ഹലാലായ മാർഗത്തിൽ ജീവിക്കുക, ഹലാലായ മാർഗത്തിൽ ജീവിച്ച് മരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ ആളുകൾക്കും ഹലാലായ ഭക്ഷണം കഴിച്ച് ഹറാമിലേക്ക് പോവാതെ മരണം വരെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ.
ആമീൻ. അൽഹംദുലില്ലാ. അപ്പോൾ പിന്നെ ഒരുപാട് പേര് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടവർക്കൊക്കെ ദുആ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ പ്രതികരണങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇത് വളരെ ഉപകാരപ്രദമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആഗ്രഹത്തോടെയാണ് ഇത് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം ഫലപ്രദമാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഓരോരുത്തരെയും സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. തൽക്കാലം വിരാമമിടുന്നു. ഇൻഷാല്ലാ അടുത്തൊരു സൂറത്തുമായി വീണ്ടും നാളെ കാണാം. ദുആകളിലൊക്കെ ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ജസാക്കുമുല്ലാഹ് ഖൈറൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
رمضان.